إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قاف والقرآن المجيد بل عجبوا أن جاءهم منذر منهم فقال الكافرون هذا شيء عجيب أئذا متنا وكنا ترابا ذلك رجع بعيد قد علمنا ما تنقص الأرض منهم وعندنا كتاب حفيظ بل كذبوا بالحق لما جاءهم فهم في أمر مريج أفلم ينظروا إلى السماء فوقهم كيف بنيناها وزيناها وما لها من فروج والأرض مددناها وألقينا فيها رواسي وأنبتنا فيها من كل زوج بهيج تبصرة وذكرى لكل عبد منيب
അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു തആല സൂറത്തു തൗബയിലെ 36-ാമത്തെ വചനത്തിൽ പറഞ്ഞു, ഇന്ന ഇദ്ദത സുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റ 12 ശഹ്റൻ ഫീ കിതാബില്ലാ യൗമ ഖലഖസ് സമാവാതി വൽ അർദ് മിൻഹ അർബഅത്തുൻ ഹുറും ذلك الدين القيم فلا تظلموا فيه انفسكم الله تعالى وجلت البرين كاريم ان عده الشهور عند الله 12 شهرا في كتاب الله يوم خلق السماوات والارض بوميهيم اغاشങ്ങളെയും സൃഷ്ടിച്ച ദിവസം അല്ലാഹുവിന്റെ രേഖയിൽ മാസങ്ങൾ 12 ആണ്. 12 മാസങ്ങളാണ് അല്ലാഹുവിന്റെ രേഖയിൽ ഉള്ളത്. മിൻഹ അർബഅത്തുൻ ഹുറും, ഈ 12 മാസങ്ങളിൽ 4 മാസങ്ങൾ പവിത്രമാക്കപ്പെട്ട പവിത്രമായ മാസങ്ങളാണ്. ദാലിക ദീനുൽ ഖയ്യിം, അതാണ് വക്രതയില്ലാത്ത ചൊവ്വായ മതം. ഫലാ തദ്ലിമു ഫീഹിന്ന അൻഫുസകും, ഈ മാസങ്ങളിൽ നിങ്ങൾ സ്വന്തത്തോട് അക്രമം ചെയ്യാൻ പാടില്ല, തിന്മ ചെയ്യാൻ പാടില്ല എന്ന് അല്ലാഹു തആല സൂറത്തു അത്തൗബയിൽ പറഞ്ഞു. ഇവിടെ മാസങ്ങൾ 12 ആണെന്നും അതിൽ 4 മാസങ്ങൾ പവിത്രമാക്കപ്പെട്ട മാസങ്ങളാണെന്നും അതിൽ നിങ്ങൾ സ്വന്തത്തോട് അക്രമം ചെയ്യരുത് എന്നും അല്ലാഹു തആല അവിടെ സൂചിപ്പിച്ചു. ഏതൊക്കെയാണ് ഈ 4 പവിത്രമാക്കപ്പെട്ട മാസങ്ങൾ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ അവരുടെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ് ഏതൊക്കെയാണ് ഈ പവിത്രമാക്കപ്പെട്ട മാസങ്ങൾ എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചു തരികയാണ്. റസൂലുള്ളാഹി പറഞ്ഞു, അസ്സനത്തു 12 ശഹ്റ, വർഷം എന്ന് പറയുന്നത് 12 മാസങ്ങളാണ്. മിൻഹ അർബഅത്തുൻ ഹുറും, ഈ 12 മാസങ്ങളിൽ 4 മാസങ്ങൾ പവിത്രമായ മാസങ്ങളാണ്. സലാസുൻ മുതവാലിയാത്തുൻ, ഈ പവിത്രമാക്കപ്പെട്ട 4 മാസങ്ങളിൽ 3 മാസങ്ങൾ തുടർച്ചയായുള്ള മാസങ്ങളാണ്. ഏതൊക്കെയാണ് തുടർച്ചയായിട്ടുള്ള മാസങ്ങൾ? ദുൽഖഅദ വദുൽഹിജ്ജ വൽമുഹറം, ഈ 3 മാസങ്ങൾ തുടരെയുള്ള മാസങ്ങളാണ്. ദുൽഖഅദ കഴിഞ്ഞാൽ ദുൽഹിജ്ജ, അത് കഴിഞ്ഞാൽ മുഹറം. ഈ 3 മാസങ്ങളാണ് പവിത്രമാക്കപ്പെട്ട 4 മാസങ്ങളിൽ 3 മാസം എന്ന് റസൂലുള്ള പറഞ്ഞതിന് ശേഷം റസൂലുള്ള പറഞ്ഞു, വറജബു മുലറ അല്ലദീ ബൈന ജുമാദ വശഅബാൻ, 4-ാമത്തെ മാസം എന്ന് പറഞ്ഞാൽ ശഅബാനിനും അതുപോലെ തന്നെ ജുമാദൽ ഉഖ്റക്കും ഇടയിലുള്ള റജബ് മുലറാണെന്ന് പറഞ്ഞു. റജബ് മാസമാണെന്ന് പറഞ്ഞു. റജബ് മുദർ എന്ന് ചേർക്കാനുള്ള കാരണം, മുദർ ഗോത്രം ജഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മുദർ ഗോത്രം, ആ ഗോത്രം റജബ് മാസത്തെ വല്ലാതെ ബഹുമാനിച്ചിരുന്നു, ആദരിച്ചിരുന്നു. അതുകൊണ്ടാണ് അവരിലേക്ക് ചേർത്തിക്കൊണ്ട് റജബ് മുദർ എന്ന് പറയുന്നത്. ഈ ഇത്തരത്തിൽ ഈ നാല് മാസങ്ങളാണ് പവിത്രമാക്കപ്പെട്ട മാസങ്ങൾ എന്ന് റസൂലുള്ള പഠിപ്പിച്ചു. ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, അതുപോലെ തന്നെ റജബ്. ഈ മാസങ്ങളിൽ, ഈ പവിത്രമാക്കപ്പെട്ട മാസങ്ങളിൽ എന്തുകൊണ്ടാണത് പവിത്രമാക്കിയത്, എന്തുകൊണ്ടാണത് പവിത്രമാക്കപ്പെട്ട മാസങ്ങളാണെന്ന് പറയാനുള്ള കാരണം രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, നമ്മൾ മനസ്സിലാക്കിയതുപോലെ ആ മാസങ്ങളിൽ യുദ്ധം ചെയ്യുക എന്നുള്ളത്, ഖിതാൽ എന്നുള്ളത് ഹറാമായ കാര്യമാണ്. അങ്ങോട്ട് യുദ്ധം ചെയ്യുക എന്നുള്ളത് ഹറാമായ കാര്യമാണ്. എന്നാൽ ശത്രുക്കൾ ഇങ്ങോട്ടടിച്ചാൽ പ്രതിരോധിക്കുക എന്നുള്ളത് അനുവദനീയമായ കാര്യവുമാണ്. അല്ലാത്ത പക്ഷം ശത്രുക്കളോട് അങ്ങോട്ട് നേരിട്ട് യുദ്ധത്തിന് പോവുക എന്നുള്ളത് ആ നിലക്ക് ഖിതാൽ ഹറാമാക്കിയ മാസമാണ് എന്ന നിലക്കാണ് പവിത്രമാക്കപ്പെട്ട മാസം എന്ന് പറയാനുള്ള ഒരു കാരണം. രണ്ടാമത്തെ കാരണം, ആയത്തിൽ പറഞ്ഞതുപോലെ നിങ്ങൾ ഈ നാല് മാസങ്ങളിൽ, പവിത്രമാക്കപ്പെട്ട ഈ നാല് മാസങ്ങളിൽ സ്വന്തത്തോട് അക്രമം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. ഉലമാക്കൾ വിശദീകരിച്ചു എന്താണ് ഇതുകൊണ്ടുള്ള ഉദ്ദേശം. മറ്റു മാസങ്ങളിൽ, പവിത്രമാക്കപ്പെടാത്ത മറ്റു മാസങ്ങളിൽ തെറ്റ് ചെയ്യുന്നതിനേക്കാൾ ഗുരുതരമാണ് പവിത്രമാക്കപ്പെട്ട മാസങ്ങളിൽ തെറ്റ് ചെയ്യുക, ഹറാമായ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ വിശദീകരണമായിട്ട് പറഞ്ഞിട്ടുള്ളത്. മറ്റു മാസങ്ങൾ, ഈ നാല് മാസങ്ങളല്ലാത്ത മറ്റു മാസങ്ങളിൽ തിന്മ ചെയ്യുന്നതിനേക്കാൾ ഗുരുതരമാണ് ഈ പവിത്രമാക്കപ്പെട്ട മാസങ്ങളിൽ തിന്മ ചെയ്യുക എന്നുള്ളതാണ് എന്നായത്തിന് വിശദീകരിച്ചുകൊണ്ട് ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇപ്പോൾ നിലകൊള്ളുന്നത് റജബ് മാസത്തിലാണ്. ഹിജ്റ 1436 ഹിജ്റ വർഷം അനുസരിച്ച്, അത്തഖ്വീമുൽ ഹിജ്രി അനുസരിച്ച് 1436 വർഷം റജബ് മാസത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. ഈ മാസത്തിന് പ്രത്യേകതയുണ്ട്. അത് പവിത്രമാക്കപ്പെട്ട മാസമാണ്. അതിൽ യുദ്ധം ചെയ്യൽ അനുവദനീയമല്ല. അതുപോലെ തന്നെ തിന്മ ചെയ്യുക എന്നുള്ളത് മറ്റു മാസങ്ങളിൽ തിന്മ ചെയ്യുന്നതിനേക്കാൾ അശദ്ധാണ്, ഗുരുതരമാണെന്ന് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. ആ നിലക്കതിന് ശ്രേഷ്ഠതകളുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ റജബ് മാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധാരാളം തെറ്റിദ്ധാരണകൾ, ഒരുപാട് അനാചാരങ്ങൾ, ബിദ്അത്തുകൾ ഇന്ന് നാട്ടിൽ മുസ്ലിം നാമധാരികൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ റജബ് മാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് തെറ്റിദ്ധാരണകളും അതുപോലെ തന്നെ അതിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് ബിദ്അത്തുകളും കുറ്റനാചാരങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ജാഹിലിയ കാലഘട്ടം മുതൽ തന്നെ അത്തരത്തിൽ റജബിന് ചില പ്രത്യേകതകളും ആ രൂപത്തിൽ ജാഹിലിയത്തിന്റെ ആളുകൾ, അഹ്ലുൽ ജാഹിലിയ, അത് നൽകിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല, ഇന്ന് മുസ്ലിങ്ങളും പല ബിദ്അത്തുകളും ഈ മാസത്തിൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു കാര്യം നമ്മൾ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. അത്തരം ബിദ്അത്ത് ചെയ്യുന്ന ആളുകൾക്ക് ആ കാര്യം അവർക്ക് എത്തിച്ചു കൊടുക്കേണ്ടതുണ്ട്. നമുക്കറിയാം, ദീനുൽ ഇസ്ലാം പൂർത്തീകരിക്കപ്പെട്ടു. അല്ലാഹു തആല ദീനുൽ ഇസ്ലാമിനെ പൂർത്തീകരിച്ചു. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കും ഇസ്ലാമ ദീന. ദീൻ പൂർത്തിയായതാണ്. ആ ദീനിലെ എല്ലാ ഇബാദത്തുകളും, ഇബാദ എന്ന് പറഞ്ഞാൽ അൽ ഇബാദത്തു തൗഖീഫിയ, അതിലേക്കൊന്നും കടത്തിക്കൂട്ടാൻ ഒരിക്കലും ഒരാൾക്കും അനുവാദമില്ല. അല്ലാഹും റസൂലും പഠിപ്പിച്ച കാര്യങ്ങൾ മാത്രമേ ഇബാദത്തായി നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. അതിലേക്കൊന്നും കടത്തിക്കൂട്ടുക എന്നുള്ളത് ഒരിക്കലും ഒരാൾക്കും അനുവദനീയമായ കാര്യമല്ല. നമ്മൾ കേട്ടു പരിചയമുള്ള ഹദീസാണ്. ദീനിലില്ലാത്ത ഒരു കാര്യം ആരെങ്കിലും പുതുതായി ഉണ്ടാക്കിയാൽ അത് തള്ളേണ്ടതാണ് എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ദീന് പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട്. ദീനിലെ എല്ലാ കാര്യങ്ങളും, സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന, നരകത്തിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങളും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ഒന്നും അതിലേക്ക് കൂട്ടേണ്ടതില്ല. ആ ദീനിൽ നിന്നൊന്നും കുറക്കാൻ നമ്മൾക്ക് യാതൊരു അവകാശവുമില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, നമ്മൾ മനസ്സിലാക്കിയ കാര്യവുമാണ്. ഇനി റജബ് മാസത്തിന് പ്രത്യേക ശ്രേഷ്ഠതയുണ്ട് എന്ന് പഠിപ്പിക്കേണ്ടതാരാം? റസൂലുള്ളയാണ്. റസൂലുള്ള റജബ് മാസത്തിന് യാതൊരു പ്രത്യേകതയും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ റജബ് മാസത്തിന് പ്രത്യേകതയുള്ള ഒരു ഹദീസും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല എങ്കിൽ, പിന്നീട് ഒരിക്കലും ഒരാൾക്കും റജബിന് പ്രത്യേകതയുണ്ട്, അതിൽ നോമ്പെടുക്കൽ പ്രത്യേകതയുണ്ട്, അതിൽ പ്രത്യേക നമസ്കാരമുണ്ട്, അതിൽ പ്രത്യേക സദഖയുണ്ട്, ആ റജബ് മാസത്തിൽ ഉംറ ചെയ്യൽ പ്രത്യേക പുണ്യമുള്ള കാര്യമാണെന്ന് പറയാൻ ഒരു മനുഷ്യനും അവകാശമില്ല. അതിനവകാശമുള്ളവൻ അല്ലാഹു മാത്രമാണ്. അതുപോലെ തന്നെ അള്ളാഹു റസൂലിനോട് പഠിപ്പിക്കുന്ന കാര്യം ആ റസൂലിന് മാത്രമാണ്. അള്ളാഹുവിന്റെ നിർദ്ദേശമനുസരിച്ച് റസൂലിനും അതിനവകാശമുണ്ട്. മറ്റൊരാൾക്കും ദീനിലൊന്ന് കൊണ്ടുവരാൻ യാതൊരു അവകാശവും ഇല്ല. ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുള്ള പറയുന്നു, ലം യരിദ് ഫീ ഫളി ശഹ്രി റജബ് വലാ ഫീ സിയാമിഹി വലാ ഫീ സിയാമി ശൈഇൻ മിൻഹു മുഅയ്യനൻ വലാ ഫീ ഖിയാമി ലൈലത്ത് മഖ്സൂസത്ത് ഫീഹി ഹദീസ് സഹീഹ് യസ്ലുഹു ലിൽ ഹജ്ജ. ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുള്ള പറയുന്നു, റജബ് മാസത്തിന്റെ ശ്രേഷ്ഠത വിശദീകരിച്ചുകൊണ്ട്, റജബ് മാസത്തിലെ നോമ്പിനെ വിശദീകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ റജബ് മാസത്തിൽ ഒരു പ്രത്യേക ദിവസം പ്രത്യേക നോമ്പുണ്ട് എന്ന നിലക്ക്, അല്ലെങ്കിൽ റജബ് മാസത്തിലെ ഒരു പ്രത്യേക രാത്രിയിൽ പ്രത്യേക നമസ്കാരമുണ്ട് എന്ന് പറയുന്ന ആ നിലക്ക് ഒരു ഹദീസും സഹീഹായ ഹദീസും വന്നിട്ടില്ല. യസ്ലുഹുൽ ഹുജ്ജ, ഹുജ്ജത്തിന് മതിയാകുന്ന, തെളിവിന് മതിയാകുന്ന സഹീഹായ ഒരു ഹദീസും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല എന്ന് പറയുന്നത് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുള്ളയാണ്. പല ഹദീസുകളുമുണ്ട്, പക്ഷേ ആ ഹദീസുകളൊന്നും സ്ഥിരപ്പെട്ട സഹീഹായ ഹദീസുകളല്ല. ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുള്ള തന്നെ പറയാൻ, അൽ അഹാദീസു സ്വരീഹത്തുൽ വാരിദത്തു ഫീ ഫളി റജബ് ഔ ഫളി സിയാമിഹി ഔ സിയാമി ശൈഇൻ മിൻഹു തൻഖസിമു ഇലാ ഖിസ്മൈൻ. ഈ റജബ് മാസത്തിന്റെ ശ്രേഷ്ഠതകൾ വിശദീകരിക്കുന്ന, റജബ് മാസത്തിൽ പ്രത്യേകം നോമ്പുണ്ട് എന്ന് വിശദീകരിക്കുന്ന, റജബ് മാസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം പ്രത്യേകം നോമ്പുണ്ട് എന്ന് വിശദീകരിക്കുന്ന ഹദീസുകളൊക്കെ തൻഖസിമു ഇലാ ഖിസ്മൈൻ, രണ്ട് നിലക്കായി അത് വേർതിരിയുന്നു. രണ്ടു തരം ഹദീസുകളാണ് റജബിന്റെ ശ്രേഷ്ഠതയായി വന്നിട്ടുള്ളതൊക്കെ. ഒന്ന് ഖിസ്മിൻ ദഈഫിൻ, ദുർബലമായ ഒരു ഇനം. വഖിസ്മിൻ മൗദൂഇൻ, മൗദൂആയ ഇനം. ഹദീസുകൾ വന്നിട്ടുണ്ട്, അത് ഒന്നുകിൽ ദഈഫാണ്, ദുർബലമാണ്, അല്ലെങ്കിൽ മൗദൂആണ്, കെട്ടിയുണ്ടാക്കപ്പെട്ട ദഈഫായ ഹദീസിൽ തന്നെ ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഹദീസാണ് മൗദൂആയ ഹദീസ്. ഈ നിലക്കല്ലാതെ ഒന്നുകിൽ മൗദൂ അല്ലെങ്കിൽ ദഈഫ് എന്ന നിലക്കല്ലാതെ ഒറ്റ ഹദീസും റജബിന്റെ ഫളിലായിക്കൊണ്ട് വന്നിട്ടില്ല എന്നാണ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുള്ള പറയുന്നത്. എന്നാലും നമ്മുടെ നാട്ടിൽ പല ബിദഅത്തുകൾ നടന്നു വരുന്നു. എന്തൊക്കെ ബിദഅത്തുകളാണ് റജബ് മാസത്തിൽ നടന്നു വരുന്നത്? ജാഹിലിയ കാലഘട്ടത്തിൽ തന്നെ റജബ് മാസത്തിൽ നടക്കുന്ന ഒരു സമ്പ്രദായമാണ് അസീറത്ത് എന്ന് പറയുന്നത്, അവരെ വിഗ്രഹങ്ങൾക്ക് വേണ്ടി ബലിയർപ്പിക്കുക എന്നുള്ളത്. റസൂലുള്ള പറഞ്ഞില്ല അസീറത്ത് ഫിൽ ഇസ്ലാം, ഇസ്ലാമിൽ അസീറത്ത് ഇല്ല. അസീറത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ദബീഹത്തുൻ കാനു യദ്ബഹൂനഹ ഫിൽ ജാഹിലിയ ഫി റജബ് യതഖർബൂന ബിഹാ ലിഅസ്നാമിഹി. ജാഹിലിയ കാലഘട്ടത്തിൽ മുശ്രിക്കുകളായ ആളുകൾ തങ്ങളുടെ ബിംബങ്ങൾക്ക് വേണ്ടി ബലിയർപ്പിക്കുന്ന ബലിമൃഗത്തിനാണ് റജബ് മാസത്തിൽ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവരോട് ഒരു ഖുർബത്ത് സാമീപ്യം പ്രതീക്ഷിച്ചുകൊണ്ട്, വിഗ്രഹങ്ങളോട് സാമീപ്യം, വിഗ്രഹങ്ങളോട് ഒരു ഖുർബത്ത് ആഗ്രഹിച്ചുകൊണ്ട് അവർ വിഗ്രഹങ്ങൾക്ക് അർപ്പിക്കുന്ന ബലിമൃഗത്തിനാണ് ദബീഹത്ത് എന്ന് പറയുക. അത് റജബ് മാസത്തിലാണ് ജാഹിലിയത്തിലെ മുശ്രിക്കുകൾ ചെയ്തിരുന്നത്. അത് ഇസ്ലാം അതിനെ ഹറാമാക്കി, അതിനെ നിഷിദ്ധമാക്കി. ഇസ്ലാം അത് അംഗീകരിക്കുന്നില്ല. അങ്ങനെ റജബ് മാസത്തിൽ പ്രത്യേകം ബലികർമ്മം നടത്തുക എന്നുള്ളത് അന്ന് ജാഹിലിയ കാലഘട്ടത്തിലുള്ള ആളുകൾ ബിംബങ്ങൾക്കായി ചെയ്തിരുന്നത്, അത് ഇസ്ലാം ഇല്ലാതെയാക്കി. എന്നാൽ ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുള്ള പറയാൻ, ഈ റജബ് മാസത്തിൽ ഈ രൂപത്തിൽ ആഘോഷങ്ങൾ നടത്തുക എന്നുള്ളത് ഈ പറഞ്ഞിട്ടുള്ള ഈ അറബിനോട് തുല്യമാകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുള്ള പറയാൻ, വയുസ്ബിഹു സബ്ഹു ഫീ റജബിൻ, റജബ് മാസത്തിൽ അറബ് നടത്തുന്നത് സാദൃശ്യപ്പെടും. എന്തിനോട്? ഇത്തിഹാദഹു മൗസിമം വഈദ കഅക്ലിൽ ഹൽവ വനഹ്വിഹ. ഈ റജബ് മാസത്തെ ഉത്സവമായി, അല്ലെങ്കിൽ ആഘോഷമായി കാണുകയും അങ്ങനെ അതിൽ നല്ല ഹൽവ, മധുരം, അതുപോലെ തന്നെ മറ്റു ഭക്ഷണങ്ങളൊക്കെ വെച്ചുകൊണ്ട് ആഘോഷിക്കുക എന്നുള്ളതിനോട് സാദൃശ്യപ്പെടും എന്ന് ഈ പറഞ്ഞിട്ടുള്ള അന്ന് ജാഹിലിയ കാലഘട്ടത്തിൽ ആളുകൾ ബിംബത്തിനെ അവർ ബലികർമ്മം നടത്തിയിരുന്നു, അത് സാദൃശ്യപ്പെടുക. ഇന്ന് പല ആളുകളും റജബ് മാസത്തിൽ ആഘോഷം നടത്തുന്നു, ഉത്സവം നടത്തുന്നു, അത് ഇതിനോട് മുഷാബഹത്തിന്റെ സാദൃശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ജാഹിലിയ കാലഘട്ടത്തിലെ ആളുകൾ അന്ന് ബിംബങ്ങൾക്ക് ചെയ്തിരുന്നതാണ്. അത് ഈ പറഞ്ഞിട്ടുള്ള കാലഘട്ടത്തിൽ ആരെങ്കിലും ആ റജബ് മാസത്തെ ഒരു ഉത്സവമായി, അല്ലെങ്കിൽ ആഘോഷമായി കാണുന്നുണ്ടെങ്കിൽ അത് ഇതിനോട് സാദൃശ്യപ്പെടും എന്നാണ് ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുള്ള പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു സമ്പ്രദായം നമ്മുടെ നാട്ടിൽ കാണാൻ സാധിക്കുകയില്ല. എന്നാൽ മൊത്തത്തിൽ റജബിൽ നടക്കുന്ന ഒരു ബിജഅത്ത് എന്ന നിലയ്ക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. രണ്ടാമത്തെ ഒരു കാര്യം, മിഅ്റാജ്, ഇസ്രാഇൽ മിഅ്റാജ് എന്ന് പറയുന്ന ഇസ്ലാമിക ചരിത്രത്തിലെ വലിയ രണ്ട് സംഭവങ്ങൾ, ആ സംഭവങ്ങൾ നടന്നത് റജബ് മാസത്തിലെ 27-ാം ദിവസമാണ്, 27-ാം രാവിലാണ് എന്നാണ് വിശ്വസിക്കുന്നത് ജനങ്ങൾ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇസ്റാഉം മിഅ്റാജും നടന്നത് റജബ് മാസത്തിലാണ് എന്നത് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. ചരിത്രകാരന്മാർ ഭിന്നാഭിപ്രായക്കാരാണ്. അതിന്റെ മാസത്തിന്റെ വിഷയത്തിലും ദിവസത്തിന്റെ വിഷയത്തിലും വ്യത്യസ്തമായ വീക്ഷണങ്ങളാണ് ചരിത്രകാരന്മാർക്കുള്ളത്. ആ നിലയ്ക്ക് റജബ് മാസത്തിലാണോ, ഇനി റജബിൽ തന്നെ 27-ാണോ എന്ന കാര്യം സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. നമ്മൾ അങ്ങനെ മനസ്സിലാക്കണം. രണ്ടാമത്തെ ഒരു കാര്യം, ഇനി റജബ് 27-ാണെന്ന് സ്ഥിരപ്പെട്ടാലും ആ ഒരു ദിവസം പ്രത്യേക നോമ്പ്, മിഅ്റാജ് നോമ്പ് എന്നൊക്കെ പറഞ്ഞ് നോക്കുന്ന നോമ്പ്, അതുപോലെ തന്നെ പ്രത്യേക നമസ്കാരം, ആ നമസ്കാരം നിർവഹിക്കണമെങ്കിൽ, അന്ന് പ്രത്യേക ഒരു ഇബാദത്ത് ചെയ്യണമെങ്കിൽ അത് റസൂലുള്ള പഠിപ്പിക്കണം. ഈ രണ്ട് നിലക്കും ഒരു കാര്യവും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. റജബിലാണ് ഇസ്റാ മിഅ്റാജ് നടന്നത് എന്ന കാര്യവും സ്ഥിരപ്പെട്ടിട്ടില്ല. അതുപോലെ തന്നെ ഇനി അതിലാണെന്ന് സംഭവിച്ചാൽ പോലും ആ ഒരു ദിവസം പ്രത്യേക ഇബാദത്ത് റസൂലുള്ള പഠിപ്പിച്ചിട്ടില്ല എന്നതുകൊണ്ടും നമുക്കൊരിക്കലും അന്ന് ഒരു പ്രത്യേക ഇബാദത്ത് ചെയ്യുക എന്ന് പറയുന്നത് ഒരിക്കലും അനുവദനീയമല്ല. ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുള്ള തന്നെ പറയാൻ أن الخلاف في تحديد وقته يزيد على 10 أقوال ഈ ഇസ്റാഉ മിഅ്റാജ് നടന്ന സംഭവം ഏതാണ് അതിന്റെ സമയം എന്നതിലുള്ള അഭിപ്രായ വ്യത്യാസം 10-ഓളം അഭിപ്രായങ്ങൾ അതിലുണ്ട്. 10-ൽ കൂടുതൽ അഭിപ്രായങ്ങളുണ്ട്. ഇസ്റാഉ മിഅ്റാജ് എന്നാണ് സംഭവിച്ചത് എന്നതിൽ 10-ൽ കൂടുതൽ അഭിപ്രായങ്ങളുണ്ട്. منها انه وقع في رمضان റമളാനിലാണെന്ന് സംഭവിച്ചത്, റമളാനിലാണ് ഇസ്റാഉ മിഅ്റാജ് സംഭവിച്ചത് എന്ന അഭിപ്രായമുണ്ട്. ഔ ഫീ ശബ്ബാലിൻ, ശബ്ബാലിലാണ്. ഔ ഫീ റജബിൻ, റജബിലാണ്. ഔ ഫീ റബീഉൽ അവ്വലി, ഔ ഫീ റബീഉൽ ആഖിരി, റബീഉൽ ആഖിറിലാണ്, റബീഉൽ അവ്വലിലാണ്, റജബിലാണ്, ശബ്ബാലിലാണ്, റമളാനിലാണ് എന്നൊക്കെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ. 10-ൽ കൂടുതൽ അഭിപ്രായങ്ങളുണ്ട്. റജബിലാണെന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. അതുപോലെ തന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള പറഞ്ഞു, الاسراء والمعراج لم يكن دليل معلوم على تحديد شهرها او عشرها او عينها ഏതാണ് മാസം, ഏത് പത്തിലാണ്, ഏത് ദിവസത്തിലാണ് എന്നുള്ളത് കൃത്യമായ ഒരു തെളിവും, ഇസ്റാ മിഅ്റാജ് എന്നാണ് നടന്നതെന്നുള്ള കൃത്യമായ ദലീലും, മഅലൂമും അറിയപ്പെട്ട ഒരു ദലീലും സ്ഥാപിതമായിട്ടില്ല എന്നാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള പറഞ്ഞിട്ടുള്ളത്. ഷെയ്ഖുൽ തൈമിയ റഹിമഹുള്ള പറഞ്ഞു, ഇസ്റാഉ മിഅ്റാജ് എന്നുള്ളത് പല ആളുകളും ധരിച്ചിട്ടുള്ളത് റജബ് മാസത്തിലാണ്, അല്ലെങ്കിൽ അധിക ആളുകളും മനസ്സിലാക്കിയിട്ടുള്ളത് റജബ് മാസത്തിലാണ്, അല്ലെങ്കിൽ റജബ് മാസത്തിൽ തന്നെ അതിന്റെ 27-ാം ദിവസത്തിലാണ്, ആ 27-ാം രാവിലാണ് ഇസ്റാഉ മിഅ്റാജ് നടന്നിട്ടുള്ളത് എന്നാണ് പലരും ധരിച്ചു വെച്ചിട്ടുള്ളത്. ഫഹാദാ ലാ സിഹത്ത ലഹു, അതിന് യാതൊരു പ്രബലതയുമില്ല. ഫഹാദാ ലാ സിഹത്ത ലഹു ഇത്ലാഖ, മൊത്തത്തിൽ അതിന് യാതൊരു പ്രബലതയുമില്ല. വഅൽഹറുൽ അഖ്വാലി, എന്നാൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളിൽ ഏറ്റവും വ്യക്തമായ, ഏറ്റവും ശരിയായ അഭിപ്രായം ഇസ്റാഉ മിഅ്റാജ് നടന്നത് അന്നൽ ഇസ്റാഉ വൽ മിഅ്റാജ കാന ഫീ റബീഉൽ അവ്വലി, റബീഉൽ അവ്വലിലാണ് ഇസ്റാഉ മിഅ്റാജ് നടന്നത് എന്നാണ് ഈ അഭിപ്രായങ്ങളിൽ ഏറ്റവും ലാഹിറായ, വ്യക്തമായ, പ്രകടമായ അഭിപ്രായം എന്നാണ് ഷെയ്ഖു സമി റഹിമഹുള്ള പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയാം, സുമ്മ ഇന്ന ഇഖാമത്തുൽ ഇസ്തിഫാലാതി ലൈലത്ത് സബ്ഇൻ വഇസ്രീന മിൻ റജബിൻ ബിദ്അത്തുൽ അസ്ലഹ ലഹ, ഈ റജബ് 27-ന് ആരെങ്കിലും ആഘോഷിക്കുന്നുണ്ടെങ്കിൽ അത് അടിസ്ഥാനമില്ലാത്ത, യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത ബിദ്അത്താണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോ ആ നിലക്ക് ഇസ്റാഉ മിഅ്റാജ് നടന്നത് റജബ് മാസത്തിലാണ് എന്നതിന് തെളിവില്ല. ഇനി റജബിലാണെന്ന് സമ്മതിച്ചാലും ആ റജബ് 27-ന് പ്രത്യേക ഇബാദത്ത് ചെയ്യാൻ റസൂലുള്ള പഠിപ്പിച്ചിട്ടില്ല. മിഅ്റാജ് നോമ്പാകട്ടെ, ആ ദിവസത്തിലുള്ള രാത്രിയിലുള്ള നമസ്കാരമാകട്ടെ, ഒരു പ്രത്യേക ഇബാദത്ത് എന്ന് റസൂലുള്ള പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾക്കത് ചെയ്യുക അനുവദനീയവുമല്ല. അതുപോലെ തന്നെ ഈ റജബ് മാസത്തിൽ നടന്നു വരുന്ന മറ്റൊരു ബിദഅത്താണ് സലാത്തുർ റഗായിബ്, റഗായിബ് നമസ്കാരം എന്നുള്ളത്. റജബ് ഒന്നാമത്തെ രാത്രിയിൽ നടക്കുന്ന നമസ്കാരം, അല്ലെങ്കിൽ ഒന്നാമത്തെ റജബ് മാസത്തിലെ ഒന്നാമത്തെ വെള്ളിയാഴ്ച രാവിലെ നടക്കുന്ന നമസ്കാരമാണ് സലാത്തുർ റഗായിബ് എന്ന് പറയുന്നത്. ഷെയ്ഖു സമി റഹിമഹുള്ള ഇതിനെ സംബന്ധിച്ച് പറയുന്നത് കാണാൻ സാധിക്കും, വഅമ്മാ മാ യുസമ്മാ ബി സലാത്തുർ റഗായിബ്, റഗായിബ് നമസ്കാരം എന്ന് പേര് വിളിക്കപ്പെടുന്ന നമസ്കാരം, വഹിയ അൽ ഫുറഖഅത്തിൻ, അത് 1000 റക്അത്തുള്ള നമസ്കാരമാണ്. ഫീ അവ്വലി ലൈലത്തിൻ മിൻ റജബിൻ, റജബ് മാസത്തിലെ ഒന്നാമത്തെ രാത്രിയിൽ നമസ്കരിക്കുന്ന ആയിരം റക്അത്തിലെ നമസ്കാരമാണ്. ഔ ഫി അവ്വലി ലൈലത്തി ജുമുഅത്തി മിൻഹു, അല്ലെങ്കിൽ ഈ റജബ് മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിലെ നടക്കുന്ന നമസ്കാരമാണ്. ഇതിനും തെളിവില്ല, അതിനും പ്രബലതയില്ല, ഇത് ശറാക്കപ്പെട്ട ഒരു നമസ്കാരമല്ല എന്നാണ്. ഇങ്ങനെ ഒരു നമസ്കാരം നടക്കുന്നുണ്ട്, സ്വലാത്തുർ റഗായിബ് എന്ന് പറയുന്നത്. അതിനും ഇസ്ലാമിൽ തെളിവില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് റജബ് മാസത്തിൽ നോമ്പെടുക്കുക എന്നുള്ളത്. റജബ് മാസത്തിൽ മൊത്തത്തിൽ നോമ്പെടുക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ റജബ് മാസത്തിൽ പ്രത്യേകം ഒരു ദിവസം തെരഞ്ഞെടുത്തുകൊണ്ട് നോമ്പെടുക്കുക. മിഅ്റാജ് നോമ്പതിൽപ്പെട്ടതാണ്, അതിന് തെളിവുണ്ടോ? അതിനും തെളിവില്ല. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറയാണ്, കുല്ലു ഹദീസിൻ ഫീ ദിക്രി സിയാമി റജബിൻ, റജബ് മാസത്തിലെ നോമ്പിനെ സംബന്ധിച്ച് പറയുന്ന എല്ലാ ഹദീസുകളും, അതുപോലെ തന്നെ വസലാത്തി ബഅദിൽ ലയാലി ഫീഹി, അതുപോലെ തന്നെ റജബ് മാസത്തിലെ ചില രാത്രികളിലെ പ്രത്യേക നമസ്കാരം, അതിനെ സംബന്ധിച്ച് പറയുന്ന എല്ലാ ഹദീസുകളും, ഫഹുവ കദീബുൻ മുഫ്തറ, അതൊക്കെ കളവ് നിറഞ്ഞ ഹദീസുകളാണ്, കെട്ടി ഉണ്ടാക്കപ്പെട്ട ഹദീസുകളാണ്. സ്വഹീഹായ ഒരൊറ്റ ഹദീസും ആ നിലയ്ക്ക് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. റജബ് മാസത്തിൽ ഒരു പ്രത്യേക നോമ്പ്, ആ നിലയ്ക്ക് പ്രത്യേക നമസ്കാരം, അതിന് സ്വഹീഹായ ഒരു ഹദീസും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിട്ടില്ല എന്നുള്ളതാണ് മഹാന്മാരായ ഉലമാക്കൾ വിശദീകരിച്ചത്. തെളിവില്ല. ഇനി അത് വാദിക്കുന്നവർ അല്ലെങ്കിൽ അത് ചെയ്യുന്നവരാണ് തെളിവ് കൊണ്ടുവരേണ്ടത്. ഒരു ഇബാദത്ത് ചെയ്യുന്നവരാണ് എന്ത് ചെയ്യേണ്ടത്? അതിനുള്ള ദലീൽ കൊണ്ടുവരേണ്ടത് കൃത്യമായ പ്രമാണമായിരിക്കണം, അത് കൊണ്ടുവരേണ്ടത് അവരുടെ ബാധ്യതയാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് റജബ് മാസത്തിൽ ധാരാളമായി സദഖ കൊടുക്കുക. സദഖ എന്ന് പറഞ്ഞാൽ ഏത് മാസത്തിലും പുണ്യമുള്ള കാര്യമാണ്, നമ്മളതിനെ സംബന്ധിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. എന്നാൽ റജബ് മാസത്തിൽ സദഖ കൊടുക്കുന്നത് പ്രത്യേക പുണ്യം ലഭിക്കുന്ന കാര്യമാണ്, അത് പ്രത്യേക ഫളീലത്തുണ്ട്, ശ്രേഷ്ഠതയുണ്ട് എന്ന നിലയ്ക്ക് നമ്മൾ റജബ് മാസത്തിൽ സദഖ കൊടുത്താൽ അത് വിദഅത്താണ്, അതിന് പ്രത്യേകതയുണ്ട്. റജബ് മാസത്തിൽ സദഖ കൊടുത്താൽ അതിന് കൂടുതൽ പുണ്യമുണ്ട് എന്ന വിശ്വാസത്തിലാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അത് വിദഅത്താണ്. അങ്ങനെ കൊടുക്കാൻ നമുക്ക് തെളിവ് വേണം. ഒരു കാലത്തിന്, ഒരു സമയത്തിന് എണ്ണം പറയാൻ ഒക്കെ റസൂലുള്ളാഹിക്ക് മാത്രമേ അധികാരമുള്ളൂ. ഇന്ന കാലത്തിന് അല്ലെങ്കിൽ ഇന്ന സമയത്ത് ഇന്നത് ചെയ്താൽ കൂടുതൽ പുണ്യമുണ്ട്, കൂടുതൽ ശ്രേഷ്ഠതയുണ്ടെന്ന് പറയാൻ, അത് പഠിപ്പിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമേ അധികാരമുള്ളൂ. അങ്ങനെ ഒന്നും വന്നിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഈ രൂപത്തിൽ സദഖ കൊടുക്കുന്നതും എന്തല്ല, ഈ റജബ് മാസത്തിൽ അതിന് യാതൊരു പ്രത്യേകതയുമില്ല. സദഖ കൊടുക്കുന്ന എല്ലാ കാലത്തും എന്താണ്, പുണ്യം ലഭിക്കുന്ന കാര്യം. പക്ഷേ ഈ റജബ് മാസത്തിൽ പ്രത്യേകതയുണ്ട് എന്ന വിശ്വാസത്തെയാണ് നമ്മൾ നൽകുന്നതെങ്കിൽ അത് വിദഅത്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ മറ്റൊന്നാണിത്, അൽ ഉംറത്തുർ റജബിയ്യ, റജബിൽ നടക്കുന്നതാണിത്, റജബ് മാസത്തിൽ ഉംറ. ചില ആളുകൾ റജബ് മാസം കാത്തു നിൽക്കും, എന്നിട്ട് എന്ത് ചെയ്യും, റജബ് മാസത്തിൽ ഉംറ ചെയ്യാം. അത്തരത്തിലുള്ള ആളുകളുണ്ട്, അതിനും കൃത്യമായ തെളിവില്ല. റജബ് മാസത്തിൽ ഉംറ ചെയ്താൽ പ്രത്യേക പുണ്യമുണ്ടെന്ന് റസൂലുള്ള പറഞ്ഞിട്ടില്ല. പക്ഷേ റമളാൻ മാസത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഉംറത്തും ഫീ റമളാന തഅദിലു ഹജ്ജത്തൻ ഔ ഹജ്ജത്തൻ മഅ എന്ന് പറഞ്ഞിട്ടുണ്ട്. റമളാൻ മാസത്തിൽ ഉംറ ചെയ്യുക എന്നുള്ളത് ഒരു ഹജ്ജിന് തുല്യമാണ്, അല്ലെങ്കിൽ എന്റെ കൂടെ ഹജ്ജ് ചെയ്തതിന് തുല്യമാണെന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. എന്നാൽ റജബ് മാസത്തിൽ ഉംറ ചെയ്യൽ പ്രത്യേകം പുണ്യം പഠിപ്പിക്കപ്പെട്ട കാര്യമാണ് എന്നുള്ളത് ഒരു നിലക്കും ഒരു പ്രമാണത്തിലും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അതും ശരിയല്ല. എന്നാൽ ചില ആളുകൾ ധരിച്ചു വെച്ചിട്ടുള്ളത് റസൂലുള്ള ഉംറ ചെയ്തിട്ടുണ്ട് റജബിൽ എന്നാണ്, അതും തെറ്റായ ധാരണയാണ്. റസൂലുള്ള നാല് ഉംറയാണ് ചെയ്തത്, അത് നാലും ഹജ്ജിന്റെ മാസങ്ങളിലാണ് ചെയ്തിട്ടുള്ളത്. ഹജ്ജിന്റെ മാസങ്ങളിലാണ് റസൂലുള്ള ഉംറകൾ ചെയ്തിട്ടുള്ളത്, റജബ് മാസത്തിൽ ഉംറ ചെയ്തിട്ടില്ല. മഹദി ആയിഷ റളിയല്ലാഹു അൻഹ റസൂലിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ അറിയുന്ന അവരുടെ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ പറയാനും, ഇമാം ബുഖാരിയും മുസ്ലിമൊക്കെ ഉദ്ധരിക്കുന്ന ഹദീസാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയാൻ ിൽ ഒരിക്കലും റസൂൽ ഉംറ ചെയ്തിട്ടില്ല എന്ന് ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സഹീഹിൽ 1786 ഹദീസായും ഇമാം മുസ്ലിം 1255 ഹദീസായും ഉദ്ധരിക്കുന്ന ഹദീസാണ് റസൂലുള്ള റജബിൽ തീരെ ഉംറ ചെയ്തിട്ടില്ല എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ റസൂലുള്ള ചെയ്തു എന്ന നിലക്കും എന്ത് ചെയ്യാൻ പറ്റൂല, ഈ റജബിൽ ഉംറയ്ക്ക് പ്രത്യേകതയില്ല. അതും നമ്മൾ മനസ്സിലാക്കണം. കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനുണ്ട്, ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദഹു. റജബ് മാസത്തിൽ നടക്കുന്ന ചില ബിദ്അത്തുകളെ സംബന്ധിച്ചാണ് വിശദീകരിച്ചു വന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഈ റജബ് മാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധാരാളം ദുർബലമായ ഹദീസുകൾ ഇന്ന് വ്യാപകമായിട്ടുണ്ട്. ധാരാളം വ്യാപകമായിട്ടുണ്ട്. ഈ സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ ധാരാളം ഈ റജബിന്റെ ശ്രേഷ്ഠതകൾ വിശദീകരിച്ചുകൊണ്ട് ദുർബലമായ ഒരുപാട് ഹദീസുകൾ വ്യാപകമായിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. ഈ റജബ് മാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ഹദീസുകൾ വന്നിട്ടുണ്ട്. അതൊക്കെ ദുർബലമാണ്, അല്ലെങ്കിൽ അത് മൗലൂആണ്, കെട്ടിയുണ്ടാക്കപ്പെട്ട ഹദീസുകളാണെന്ന് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുള്ള മറ്റു ഉലമാക്കൾ പറഞ്ഞതൊക്കെ നമ്മൾ പറഞ്ഞു. ഇവിടെ നമ്മൾ മനസ്സിലാക്കിയ ദുർബലമായ ഹദീസുകൾ ഇന്ന് പലരും പ്രചരിപ്പിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ചില ദുർബലമായ ഹദീസുകൾ പറയണം. എന്തിനാണത് പറയുന്നത്? ദുർബലമായ ഹദീസുകൾ പറയേണ്ട ആവശ്യം എന്താ? ഇത് ദുർബലമാണെന്ന ഒരു അറിവിലേക്ക് വേണ്ടിയിട്ടാണ്. അച്ചടമൊരു കാര്യം കണ്ടാൽ, ആ ദുർബലമായ ഹദീസുകൾ ഒരാൾ പറയുന്നത് കണ്ടാൽ, അതനുസരിച്ച് പ്രവർത്തിക്കുന്നത് കണ്ടാൽ, അത് പ്രചരിപ്പിക്കുന്ന ഒരാളെ കണ്ടാൽ ഇത് ദുർബലമാണെന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഹദീസുകൾ മനസ്സിലാക്കുന്നത് റസൂലുള്ള പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന ഹദീസുകളാണ്. ഹദീസുകൾ റസൂലുള്ള പറഞ്ഞതല്ല, ദുർബലമായ ഹദീസുകളായതുകൊണ്ട് റസൂലുള്ള പറഞ്ഞു എന്ന് പറയാൻ പറ്റൂല. ചില ദുർബലമായ ഹദീസുകൾ പറയാം. റജബുൻ ഷഹ്റുല്ലാഹ്, റജബ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മാസമാണ്. വശഅബാനു ഷഹ്രി, ഷഅബാൻ എന്റെ മാസമാണ്. വറമദാനു ഷഹ്റു ഉമ്മത്തി, റമദാൻ എന്ന് പറഞ്ഞാൽ എന്റെ ഉമ്മത്തിന്റെ മാസമാണെന്ന് പറയുന്ന ഹദീസ് ഉണ്ട്. അത് ദുർബലാണ്. അങ്ങനെ ഒരു ഹദീസ് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. അതുപോലെ തന്നെ മറ്റൊരു ഹദീസാണ്, ധാരാളം ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ ധാരാളം കാണുന്നൊരു ഹദീസാണെന്ത്? റജബായി കഴിഞ്ഞാൽ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാന വബല്ലിഗ്ന റമളാന. അല്ലാഹുവെ, ഞങ്ങൾക്ക് റജബിലും ഷഅബാനും ബറക്കത്ത് നൽകണമേ, വബല്ലിഗ്ന റമളാന, ഞങ്ങളെ റമളാനിലേക്ക് എത്തിപ്പിക്കണമേ. ഈ ഹദീസ് ദുർബലമാണ്, റസൂലുള്ളാഹിയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഫളുൽ ശഹരി റജബിൻ അല ശുഹൂരി കഫദിൽ ഖുർആനി അല സായിരിൽ കലാം. റജബ് മാസത്തിന്റെ ശ്രേഷ്ഠത എന്ന് പറഞ്ഞാൽ മറ്റു മാസങ്ങളെക്കാൾ ഖുർആനിന് മറ്റു സംസാരത്തേക്കാൾ എത്ര ശ്രേഷ്ഠതയുണ്ടോ അത്രയും ശ്രേഷ്ഠത ഉണ്ടെന്ന് റജബ് മാസത്തിന് മറ്റു മാസങ്ങളിലേക്കാൾ എന്ന് പറയുന്ന ഹദീസും വ്യാപകമാണ്. അതും ദുർബലമാണ്. ദുർബലമായ ഹദീസുകൾ കുറച്ച് പറഞ്ഞുതരാം. ഇങ്ങനെ ഈ രൂപത്തിൽ ആരെങ്കിലും പറയുന്നത് നമ്മളത് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാനും അത് ദുർബലമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയാം. അതുപോലെ തന്നെ മറ്റൊരു ഹദീസായിട്ട് ദഈഫായ ഹദീസാണ്, ഖംസു ലയാലിൻ ലാ തുറദ്ദു ഫീഹിന്ന ദഅ്‌വ, അഞ്ച് രാത്രികളിൽ പ്രാർത്ഥന തള്ളപ്പെടുകയില്ല എന്ന് പറഞ്ഞു. അതിലൊന്ന് അവ്വലു ലൈലത്തിൻ റജബ്, റജബ് മാസത്തിൽ ഒന്നാമത്തെ രാത്രിയിലെ പ്രാർത്ഥന തള്ളപ്പെടില്ല എന്ന് പറയുന്ന ഹദീസ്. വലൈലത്തു നിസ്ഫിൻ ശഅബാന, ശഅബാൻ പതിനഞ്ചിന്റെ രാത്രിയിലുള്ള പ്രാർത്ഥന. വലൈലത്തുൽ ജുമാ, ജുമാ രാത്രിയിലുള്ള പ്രാർത്ഥന. വലൈലത്തുൽ ഫിത്ർ, ഫിത്ർ പെരുന്നാളിന്റെ രാത്രിയിലുള്ള, അതുപോലെ തന്നെ വലൈലത്തുൽ നഹർ, ബലി പെരുന്നാളിന്റെ രാത്രിയിലുള്ള പ്രാർത്ഥന ഒന്നും തള്ളപ്പെടില്ല എന്ന് പറഞ്ഞിട്ട് ഹദീസ് വ്യാപകമായിട്ട് കാണാൻ സാധിക്കും. അതും ദുർബലമാണ്. അതുപോലെ തന്നെ അല അഹ്ലി കുല്ലി ബൈത്തിൻ യദ്ഹബു ശാത്തൻ ഫീ കുല്ലി റജബിൻ, എല്ലാ വീട്ടുകാരും റജബ് മാസത്തിൽ ഒരു ആടിനെ അറക്കണം, അവർക്കത് നിർബന്ധമാണ് എന്നും പറയുന്ന ഹദീസ് ഉണ്ട്. അതൊക്കെ ദുർബലമാണ്. അതുപോലെ തന്നെ റജബു ഷഹ്രിൻ അദീ, റജബുൻ ഷഹ്റുൻ അദീമുൻ, റജബ് എന്ന് പറയാൻ മഹത്തായ മാസമാണ്. യുദായിഫുല്ലാഹു ഫീഹിൽ ഹസനാത്ത്, നന്മകൾ അള്ളാഹു തആലയിൽ ഇരട്ടിയാക്കി കൊടുക്കും എന്ന് പറയുന്ന ഹദീസും ദുർബലമാണ്. അതുപോലെ തന്നെ ഇന്നതിൽ ജന്നത്തി നഹറ, നഹറ സ്വർഗത്തിലൊരു നദിയുണ്ട്. യുഖാലു ലഹു റജബ്, അതിന്റെ പേര് റജബ് എന്നാണ്. മാഉഹു അശദ്ദു ബയാള മിനൽ ലബനി, അതിന്റെ വെള്ളം എന്ന് പറഞ്ഞാൽ അത് പാലിനേക്കാൾ വെളുത്തതാണ്. വഹലാ മിനൽ അസലി, തേനിനേക്കാൾ മധുരമേറിയതാണ്. വമൻ സ്വാമ മിൻ റജബിൻ, ആരെങ്കിലും റജബ് മാസത്തിൽ നോമ്പെടുത്താൽ, സഖാഉല്ലാഹു മിൻ ദാലിക നഹരി, ആ നദിയിൽ നിന്ന് അള്ളാഹു എന്തെയും അവനെ വെള്ളം കുടിപ്പിക്കും എന്ന് പറഞ്ഞ ഹദീസ്. അതും ദുർബലമാണ്. ഇതൊക്കെ ധാരാളമായി കേൾക്കുന്ന ഹദീസുകളാണ്. നമ്മൾ ഈ കാര്യങ്ങളായിട്ട് ബന്ധപ്പെടുന്ന ആളുകൾക്ക് ഇത് ബോധ്യപ്പെടും. അതുപോലെ തന്നെ പഴമക്കാരായിട്ടുള്ള, പ്രായം ചെന്നിട്ടുള്ള ആളുകൾക്കൊക്കെ അറിയാം ഇത്തരത്തിൽ പല ഹദീസുകളും അവർ കേട്ടിട്ടുണ്ടാകും. അതുപോലെ തന്നെ മറ്റൊരു ഹദീസ്, ഇന്ന ശഹ്റ റജബിൻ ശഹ്റുൻ അദീം, റജബ് മാസം എന്ന് പറഞ്ഞാൽ മഹത്തായ മാസമാണ്. മൻ സ്വാമ മിൻഹു യൗമൻ, അതിലാരെങ്കിലും ഒരു ദിവസം നോമ്പെടുത്താൽ, കതബല്ലാഹു ലഹു സൗമ അൽഫി സനത്തിൻ, ആയിരം വർഷം നോമ്പെടുത്ത പുണ്യം അവന് കൊടുക്കും. ഇതൊക്കെ ദുർബലമായ ഹദീസുകളാണ്. ഇങ്ങനെ ധാരാളക്കണക്കിന് ദുർബലമായ ഹദീസുകൾ ഈ റജബ് മാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാണാൻ സാധിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടത് റജബ് മാസത്തിൽ പ്രത്യേകം അതിന് ഫദൽ പറയുന്ന, അതെങ്കിലും ഇബാദത്തിന് ശ്രേഷ്ഠതയുണ്ടെന്ന് പഠിപ്പിക്കുന്ന ഒരു ഹദീസും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. ഇനി ആരെങ്കിലും അങ്ങനെ പറഞ്ഞാൽ അവരാണ് തെളിവ് കൊണ്ടുവരേണ്ടത്. അവരോട് ചോദിക്കണം, എന്താണ് ഇതിനുള്ള പ്രമാണം, ഈ ഹദീസ് സ്ഥിരപ്പെട്ടതാണോ എന്ന് അവർ തെളിയിക്കണം. അത് അവരുടെ ബാധ്യതയാണ്. ഫൈൻ തനാസഅതും ഫീ ശൈഇൻ ഫറുദ്ദുഹു ഇലല്ലാഹി വറസൂൽ, ഒരു വിഷയത്തിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ നമ്മൾ അല്ലാഹുവിലേക്കും റസൂലിലേക്കും അടക്കണം. റസൂലുള്ള പറഞ്ഞു, തറക്തു ഫീകും അംറൈൻ, രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളേക്ക് വിട്ടേച്ചു പോകുന്നു. ലൻ തളില്ലു മാ തമസ്സക്തു ബിഹിമാ കിതാബല്ലാഹ് വസുന്നതി, അത് നിങ്ങൾ മുറുകെ പിടിച്ചാൽ ഒരിക്കൽ നിങ്ങൾ എന്ത് ചെയ്യൂല, തഴച്ചു പോകൂല. കിതാബല്ലാ, ഒന്ന് കിതാബുള്ളയാണ്. വസുന്നത്തി, എന്റെ സുന്നത്താണ്. അപ്പൊ അള്ളാഹുവിന്റെ കിതാബും റസൂലിന്റെ സുന്നത്തും മുറുകെ പിടിച്ചാൽ ഒരിക്കലും നമ്മൾ തഴച്ചു പോകൂല. ഈ സുന്നത്തിൽ സ്ഥിരപ്പെടാത്ത കാര്യങ്ങൾ നമ്മൾ മുറുകെ പിടിച്ചാൽ അത് തീർച്ചയായും നമ്മൾ അപകടത്തിലെത്തിച്ചേരും. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. റസൂലുള്ള പറഞ്ഞാൽ എനിക്ക് ശേഷം ജീവിക്കുന്ന ആളുകൾ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് എന്ത് ചെയ്യണം? നിങ്ങൾ എന്റെ സുന്നത്തിനെ മുറുകെ പിടിക്കണം, അതുപോലെ തന്നെ ഖുലഫാഉർ റാഷിദുകളുടെ സുന്നത്തിനെ മുറുകെ പിടിക്കണം. അത് നിങ്ങൾ മുറുകെ പിടിക്കണം, അത് നിങ്ങൾ അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കണം. നിങ്ങളത് അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കണം, അത്രയും മുറുകെ പിടിക്കണം. അപ്പൊ നമ്മൾ ഏതൊരു കാര്യവും നമ്മൾ ദീനായി ചെയ്യുമ്പോ നമ്മളതിന് കൃത്യമായി പ്രമാണമുണ്ടോ എന്ന് പരിശോധിക്കണം. സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രമാണങ്ങൾ പോയി പരതാനോ കിതാബുകൾ പരിശോധിക്കാനോ സാധിക്കുകയില്ല. പക്ഷേ ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുന്തും ലാ തഅലമൂൻ, നിങ്ങൾ അറിവില്ലാത്തവരാണെങ്കിൽ അറിവുള്ള ആളുകളോട് ചോദിക്കണം. എന്താ അവരോട് ചോദിക്കേണ്ടത്? ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നല്ല. ഇങ്ങനെ റജബ് മാസത്തിൽ പല തിന്മകളും വിദാച്ചുകളും നടക്കുന്നുണ്ട്, അതിന് എന്താണ് പ്രമാണം? വിശുദ്ധ ഖുർആനിൽ അതിൽ തെളിവുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി വസല്ലം ആ വിഷയത്തിൽ വല്ലതും പറഞ്ഞിട്ടുണ്ടോ എന്ന് അവരോട് ചോദിക്കണം. മാത്രമല്ല വിശുദ്ധ ഖുർആനെന്നും ഹദീസെന്നും ഒരു കാര്യം പറയുമ്പോൾ ഇതിനെ സ്വഹാബത്ത് എങ്ങനെ മനസ്സിലാക്കി എന്ന് കൂടി പറയണം. വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ എടുത്തിട്ട് അവരുടെ ആവശ്യങ്ങൾക്കും അവന്റെ ഹവക്കനുസരിച്ച് വ്യാഖ്യാനിക്കുന്നവർ ധാരാളമാണ്. അള്ളാഹു അല്ലാത്ത ആളുകൾ വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി വരെ വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ പിടിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളവർ. അപ്പൊ ആയത്തുകൾ നമ്മുടെ തന്നിഷ്ടത്തിന് വ്യാഖ്യാനിക്കാൻ പാടില്ല. മൻഹജ് സലഫ്, സലഫിന്റെ മൻഹജ് അനുസരിച്ചായിരിക്കണം അത് വ്യാഖ്യാനിക്കേണ്ടത്. അതിന് ഏറ്റവും ഈ വിശുദ്ധ ഖുർആനും ഹദീസും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തതായിരിക്കാൻ സഹാബത്തിനാണ്. അവരെങ്ങനെ അതിനെ മനസ്സിലാക്കിയെന്ന് കൂടി നമ്മൾ ഉറപ്പുവരുത്തുമ്പോഴാണ് നമ്മൾ നേരായ റൂട്ടിൽ, കൃത്യമായ റൂട്ടിലേക്ക് നമ്മൾ എത്തിച്ചേരുക. ആ നിലക്ക് നമ്മളെല്ലാം പരിശോധിക്കണം. ദീനായി നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന കാര്യത്തിന് പ്രമാണമുണ്ടോ എന്ന് പരിശോധിക്കാൻ എല്ലാവരും ചെയ്യാറാകണം. ആ നിലക്ക് നമ്മൾ ദീനായി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പൂർണ്ണമായി ശരിയാണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. ഈ റജബ് മാസത്തിൽ എന്ത് കാര്യങ്ങൾ നമ്മൾ കൂടുതൽ ചെയ്യുന്നുണ്ടെങ്കിലും അതിന് തെളിവുണ്ടോ എന്ന് പരിശോധിക്കണം. തെളിവില്ല എന്നുള്ളതാണ് ഉലമാക്കൾ വിശദീകരിച്ചത്. ഒരു പ്രമാണവും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല എന്നുള്ളതാണ് ഉലമാക്കൾ വിശദീകരിച്ചത്. ആ നിലക്ക് നമ്മൾ റജബിലെ ബിദഅത്തിനെ നമ്മൾ സൂക്ഷിക്കണം. അല്ലാഹു തആല അതിന്റെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.